ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നവരുടെ കണക്കുകൾ എന്നത്തേക്കാളും കൂടി നിൽക്കുന്ന സമയമാണല്ലോ ഇത്. ഓസ്ട്രേലിയയുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെയും ഓസ്ട്രേലിയൻ രീതികളുടെയും ഭാഗമാകാൻ കുടിയേറി പാർക്കുന്നവർ ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന മേഖലയിലും സജീവമാകാറുണ്ട്. കേരളത്തിൽ നിന്നുള്ളവരും പൊതുപ്രവർത്തന രംഗത്തേക്ക് എന്നത്തേക്കാൾ കൂടുതലായി സജീവമാവുന്നതിന് തെളിവാണ് വരുന്ന മാസം വിക്ടോറിയയിൽ നടക്കുന്ന കൌൺസിൽ തെരഞ്ഞെടുപ്പിലേക്ക് ചുരുങ്ങിയത് 4 മലയാളികളെങ്കിലും മത്സരിക്കുന്നു എന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എന്തുകൊണ്ടാണ് കുടിയേറി പാർക്കുന്ന മലയാളികൾക്കിടയിൽ കൂടുതൽ താൽപര്യം എന്ന കാര്യം മനസ്സിലാക്കാനാണ് ഇന്ന് SBS മലയാളം ശ്രമിക്കുന്നത്. മത്സര രംഗത്തുള്ള അശോക് മാത്യു, ജിമ്മി വർഗീസ്, പ്രസാദ് ഫിലിപ്പ്, ടോം ജോസഫ് എന്നിവരോട് ഇതേക്കുറിച്ച് ഞാൻ സംസാരിച്ചു. 79 പ്രാദേശിക കൌൺസിലുകളാണ് വിക്ടോറിയയിലുള്ളത്. ഓസ്ട്രേലിയൻ സമ്പ്രദായങ്ങളുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളാണ് കൌൺസിലർമാർക്കുള്ളത്. ഓസ്ട്രേലിയയിൽ മലയാളികളുടെ ജനസംഖ്യ കൂടുന്നതോടെ ഇക്കാര്യത്തിന്റെ പ്രാധാന്യവും എന്നത്തേക്കാൾ വലുതാണ് എന്ന അഭിപ്രായമാണ് മത്സര രംഗത്തുള്ളവർക്ക് ഉള്ളത്. ടെയ്ലേഴ്സ് വാർഡിൽ 3 കൌൺസിലർമാരുടെ ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത്. 23 സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് അശോക് മാത്യു.
എനിക്ക് ഒത്തിരി മലയാളികൾ മത്സരിക്കുന്നതായിട്ട് ഞാൻ അവയറല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഒത്തിരി ഇന്ത്യൻസ് ഇൻവോൾവ് ആകുന്നുണ്ട്, ഇങ്ങനെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 2.7% ഓഫ് ദ പോപ്പുലേഷൻ. ചൈനീസ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 2.9% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ. ഇത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ ചൈനീസ് ആർ മോർ ആക്റ്റീവ് ഇൻ ദ മെയിൻ സ്ട്രീം ഓസ്ട്രേലിയൻ പോളിറ്റിക്സ്, വെയർസ് വി ആർ ഫാർ ബിഹൈൻഡ്. അന്നേരം ഞാൻ ഓർത്തു ഒരു ഐസ് ബ്രേക്കർ ആയിട്ട് വോണ്ടഡ് ടു കം ഫോർവേഡ്, നോട്ട് ഓൺലി ഫോർ ഇന്ത്യൻസ്, ഈവൻ ഫോർ ദ കൗൺസിൽ. അവിടെ കൗൺസിൽ, ഞങ്ങളുടെ കൗൺസിലിൻ്റെ ഒത്തിരി ക്രൈംസും അങ്ങനെയുള്ള ഒത്തിരി സേഫ്റ്റി ഇഷ്യൂസ്, അങ്ങനെയുള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. സോ ഐ തോട്ട് യു നോ ഐ പ്രോബ്ലി ഹാവ് ടു കം ഫോർവേഡ് ആൻഡ് ഐ ഹാവ് ടു അഡ്രസ് ദീസ് ഇഷ്യൂസ്.
രണ്ട് ഒഴിവുകളാണ് മെയ്ഫീൽഡ് വാർഡിലുള്ളത്. 18 പേരാണ് മത്സരിക്കുന്നത്. ഇവിടെ മത്സരിക്കുന്ന ജിമ്മി വർഗീസ്.
വളരെ നല്ലതാണ്. മലയാളികൾ ഉൾപ്പെടെ എല്ലാ മൈഗ്രൻസും ഇവിടുത്തെ രാഷ്ട്രീയ മേഖലകളിൽ സജീവമാകുന്നത് എപ്പോഴും നല്ലതാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഭരണതലത്തിൽ കൊണ്ട് ചെന്നെത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒത്തിരി വൈകിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ആര് തന്നെ കടന്നു വരുന്നതും ജനാധിപത്യ പ്രക്രിയകളോട് കടന്നു വരുന്നതിനെ വളരെയധികം സന്തോഷിക്കുകയാണ് നമ്മൾ വേണ്ടത്. അത് വളരെ നല്ലൊരു മൂവ്മെന്റുമാണ്.
വിറ്റൽസി സിറ്റി കൌൺസിൽ നോർത്ത് വാർഡിലുള്ള 3 ഒഴിവുകളിലേക്കാണ് 8 പേർ മത്സരിക്കുന്നത്. ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ടോം ജോസഫ്.
നമ്മളിപ്പം ഇവിടെ മെൽബണിലേക്ക് മലയാളികൾ ശക്തമായിട്ട് കുടിയേറാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 10-12 വർഷമായി. അതിനു മുമ്പുണ്ടായിരുന്ന ആൾക്കാർ, പക്ഷെ കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിലാണ് ഒരുപാട് മലയാളികൾ വന്നു തുടങ്ങിയത്. അപ്പം നാച്ചുറലി നമ്മൾ ആൾക്കാർ സെറ്റിലായി പയ്യെ പൊതുപ്രവർത്തനയ്ക്ക് ഇറങ്ങേണ്ട സമയമായി. അതാണ് ഇത്തവണ ഈ ഒരു സ്ട്രോങ് ഫീൽഡ് മലയാളികൾ ഉള്ളത്, ഈ വർഷം ഇത്തവണത്തെ ഇലക്ഷൻ ഉള്ളത്.
ഫ്രാങ്ക്സ്റ്റൺ സിറ്റി കൌൺസിൽ നോർത്ത് ഈസ്റ്റ് വാർഡിൽ 3 ഒഴിവുകളാണ് ഉള്ളത്. 11 പേരാണ് മത്സരരംഗത്ത്. മത്സരരംഗത്തുള്ള പ്രസാദ് ഫിലിപ്പ്.
മലയാളികൾ എന്ന് മാത്രമല്ല, നമ്മള് ഇവിടുത്തെ മുഖ്യധാര കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മുടെ ഒരു ഇടപെടലിന്റെ ഒരു നല്ലൊരു സിഗ്നലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഒരു പൊതുപ്രവർത്തകനായിട്ട് ഞാൻ ഇവിടെ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് അന്ന് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ മുഖ്യധാര സാമൂഹിക രംഗത്തോ വളരെ അപൂർവമായിട്ട് മാത്രമേ മലയാളികളെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതായിരുന്നു സത്യം. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ പലരും അങ്ങനെ ഈ ഒരു രംഗത്തേക്ക്, സാമൂഹിക അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യധാര പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത് നല്ല കാര്യം തന്നെയാണ്.
വ്യത്യസ്തമായ രാഷ്ട്രീയ പിന്തുണയുള്ളവർ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് കൂടുതൽ പേരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ പോലെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളും രാഷ്ട്രീയ ചായവുകളുമല്ല കൂടുതലായും കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുക, മറിച്ച് ഓരോ വാർഡിനെയും സംബന്ധിച്ച വിഷയങ്ങളായിരിക്കും മത്സര രംഗത്തുള്ളവർക്ക് പ്രധാനപ്പെട്ടത്. ടോം ജോസഫ്.
വിക്ടോറിയൻ കൌൺസിൽ ഇലക്ഷൻ ആക്ച്വലി മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ്. കാരണം ഇവിടെ ലിബറൽ പാർട്ടി കാൻഡിഡേറ്റ്സിനെ എൻഡോഴ്സ് ചെയ്യാറില്ല. ലിബറൽ പാർട്ടി മെമ്പേഴ്സ് കൌൺസിലറായിട്ട് മത്സരിക്കുന്നവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കണം. ലേബർ പാർട്ടിയും എല്ലാ മുനിസിപ്പാലിറ്റിയിലും എല്ലാ കൌൺസിലിലും എൻഡോഴ്സ് ചെയ്യാറില്ല. അത് ലോക്കൽ ബ്രാഞ്ചിന്റെ, ലേബർ പാർട്ടിയുടെ ബ്രാഞ്ചിന്റെ തീരുമാനമാണ് അവരുടെ കാൻഡിഡേറ്റ്സിനെ എൻഡോഴ്സ് ചെയ്യണോ അതോ അവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കണോ തീരുമാനിക്കുന്നത്. അപ്പം ഇവിടെ എന്റെ എന്റെ മുനിസിപ്പാലിറ്റിയിൽ സിറ്റി ഓഫ് ഹിൽസിൽ ഉള്ള ലേബർ മെമ്പേഴ്സ് നിൽക്കുന്നവർ ലേബർ പാർട്ടിയുടെ എൻഡോസ്ഡ് കാൻഡിഡേറ്റ്സ് ആണ്. പക്ഷെ പല മുനിസിപ്പാലിറ്റിയിലും അല്ല. രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റിൽ കാണുന്ന പോലത്തെ പാർട്ടി ബേസ്ഡ് രാഷ്ട്രീയമല്ല ഇവിടെ ഉള്ളത്. പാർട്ടി അനുഭാവികള് പലരും സ്വതന്ത്രമായിട്ട് നിന്നാണ് മത്സരിക്കുന്നത്. ഞാൻ ടോട്ടലി ഇൻഡിപെൻഡന്റ് ആണ്. ഞാൻ ലിബറൽ പാർട്ടി മെമ്പർ ആയിരുന്നു ഞാൻ. പക്ഷെ ഒരു 3 വർഷം മുമ്പ് ഞാൻ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്തു. ഞാനിപ്പം ഞാൻ ടോട്ടലി ഇൻഡിപെൻഡന്റ് ആണ്. ഞാൻ ഒരു പാർട്ടിയുടെ മെമ്പർ അല്ല, ലിബറലിന്റെ മെമ്പർ അല്ല, ലിബറലിന്റെ മെമ്പർ അല്ല.
സ്ഥാനാർത്ഥിയായ പ്രസാദ് ഫിലിപ്പ്,
ഞാൻ ലിബറൽ പാർട്ടിയുടെ മെമ്പർ ആണ്. പക്ഷെ ഞാൻ മത്സരിക്കുന്നത് നമുക്കറിയാം ഇവിടെ കൗൺസിൽ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയം ഒരു മുഖ്യ വിഷയമല്ല, അവിടെ കമ്മ്യൂണിറ്റി ആണ് ഫസ്റ്റ്. അതുകൊണ്ട് ഞാനൊരു കമ്മ്യൂണിറ്റി പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാൻ വർഷങ്ങളായിട്ട് വിവിധ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും സാമൂഹ്യ പ്രവർത്തനത്തിൽ അനേക വർഷങ്ങളായിട്ട് ഞാൻ നിലനിൽക്കുന്ന സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരുന്നത്. അറ്റ് ദ സെയിം ടൈം പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ നിന്നും അനേക അങ്ങനെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിൽ നിന്നുള്ള പിന്തുണയും സഹായവും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
മത്സര രംഗത്തുള്ള അശോക് മാത്യു,
ഇല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും പിന്തുണയില്ല. ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് മത്സരിക്കുന്നത്. എനിക്കിപ്പം അതിന്റെ മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐ എം നോട്ട് പാർട്ടിയുടെ അജണ്ട, പാർട്ടിയുടെ പോളിസിയോ അതൊന്നും എനിക്ക് നേരം ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ഹാവ് മൈ ഓൺ യുനോ പ്രിൻസിപ്പൾസ് ആൻഡ് ഐ ഹാവ് മൈ ഓൺ പോളിസി. സോ ഐ ക്യാൻ എക്സിക്യൂട്ട് മൈ പ്രിൻസിപ്പൾസ് ആൻഡ് പോളിസി വിതൗട്ട് യുനോ അബൈഡിങ് ബൈ ദ പാർട്ടീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് പ്രോബ്ലി ഈസ് നോട്ട് യുനോ മെൻ നോട്ട് ബി ഹെൽപ്ഫുൾ ഫോർ ബെറ്ററിംഗ് ഓർ ഫോർ ഇംപ്രൂവിംഗ് സ്പ്രിംഗ്ബാങ്ക് കൗൺസിൽ.
ആരോഗ്യ സംരക്ഷണം, കായിക വിനോദം, ലൈബ്രറി, കമ്മ്യൂണിറ്റി കേന്ദ്രങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം, ഗതാഗത സൗകര്യങ്ങൾ എന്നീ വിഷയങ്ങളിലാണ് കൗൺസിലർമാർ തീരുമാനമെടുക്കുക.
ഞാനൊരു ഏകദേശം 3 വർഷമായിട്ട് ക്രാൻബൺ സ്റ്റേഷൻ അപ്ഗ്രേഡ്, ക്രാൻബൺ ഈസ്റ്റ് ക്ലൈഡ് നോർത്ത് സ്റ്റേഷൻ അപ്ഗ്രേഡിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്രാൻബൺ ഈസ്റ്റ് ക്ലൈഡ് നോർത്ത് സ്റ്റേഷൻ ഏകദേശം 15 വർഷത്തോളം ഡിലേഡ് പ്രൊജക്ട് ആണ്. ആ സ്റ്റേഷൻ കാണിച്ചിട്ടാണ് ആ പ്രദേശത്തുള്ള ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെയുള്ള പ്രോപ്പർട്ടികൾ മുഴുവൻ കച്ചവടമാക്കിക്കൊണ്ടിരിക്കുന്നതും കച്ചവടമായതും കച്ചവടമാക്കിക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ അതിനുശേഷം സ്റ്റേഷൻ പ്രോമിസുകൾ പല പാർട്ടികളും കൊണ്ടുവന്നതല്ലാതെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ പലപ്പോഴും പല കാര്യങ്ങൾ കൊണ്ട് പുറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഞാൻ ഇതിനുവേണ്ടി പല കൗൺസിലേഴ്സിനെയും പലരെയും സമീപിച്ചിരുന്നു. അപ്പം എനിക്ക് വ്യക്തമായൊരു മറുപടി തരാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അപ്പോൾ ഈ മുഖ്യധാരയിലോട്ട് എന്തുകൊണ്ട് കടന്നു എന്ന് എന്റെ വോയിസ് ഭരണതലത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ എത്തിക്കാൻ പറ്റും എന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പൊ അതിന് ഈ മേഖല തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നി. അപ്പം അതാണ് ഈ മേഖലയിലോട്ട് കടന്നു വരാനുള്ള ഒരു കാരണം.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓസ്ട്രേലിയ വന്ന അന്നും ഒരു പൊതുപ്രവർത്തനത്തിലുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷൻ മത്സരിക്കുന്നത്. പക്ഷെ ഞാനിവിടെ മെറിൻഡൈൻ ഡിസ്ട്രിക്ട് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അതുപോലെ ഞാനിവിടെ മൾട്ടികൾച്ചറൽ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൗൺസിൽ ഇലക്ഷൻ നിൽക്കുക എന്നുള്ളത് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഈ നിങ്ങളുടെ ശ്രോതാക്കളുടെ ഇതിനുവേണ്ടി മെറണ്ട എന്ന് പറയുന്ന ഒരു പുതിയൊരു സബർബാണ്. അതായത് ഒരു പുതിയ ഡെവലപ്പ് ചെയ്ത് ഇവിടെ ഇവിടെ 5 വർഷം മുമ്പ് ഇവിടെ വരും പാഡക്സ് ആയിരുന്നു. 5-6 വർഷമായതുള്ളൂ ഇവിടെ ഇത്രയും പോപ്പുലേഷൻ ആയി. മെറണ്ട, ഡോറി, ഈ സ്ഥലങ്ങളൊക്കെ പുതിയ ഡെവലപ്പിംഗ് സബർബ്സ് ആണ്. അപ്പൊ ഇവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഒരു സർവീസസും ഇല്ലായിരുന്നു. ഞാനിവിടെ മെറണ്ട നീച്ച് ഇവിടെ ക്രൈം ഭയങ്കര കൂടുതലായിരുന്നതുകൊണ്ട് ഞാനൊരു ഒരു ഒരു 2 വർഷം മുമ്പ് ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരുന്നു. മെറണ്ട നീച്ച് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയുണ്ട്. അത് ഒരു സക്സസ്ഫുൾ ക്യാമ്പയിൻ ആയിരുന്നു. രണ്ട് കഴിഞ്ഞ സ്റ്റേറ്റ് ഇലക്ഷൻ രണ്ട് പാർട്ടി, ലിബറൽ പാർട്ടിയും ലേബർ പാർട്ടിയും എന്റെ ക്യാമ്പയിന്റെ ശക്തമായ ക്യാമ്പയിന്റെ ഫലമായിട്ട് $15 ബില്യൺ അവർ ജയിക്കുവാണെങ്കിൽ അനുവദിക്കാന്ന് പറഞ്ഞു. രണ്ടുപേർ അനൗൺസ് ചെയ്തായിരുന്നു. ലേബർ പാർട്ടി ജയിച്ചതിന് ശേഷം അവരുടെ ആദ്യത്തെ തീരുമാനങ്ങളിൽ ഒന്ന് ഇവിടെ സ്റ്റേഷൻ വെക്കാന്നുള്ളതാണ്. സ്റ്റേഷൻ 2 ആഴ്ച മുമ്പ് സ്റ്റേഷൻ തറക്കല്ലിട്ടു.
എന്റെ പ്രൈമറി ആയിട്ട് സേഫ്റ്റി ഇസ് വൺ ഓഫ് മൈ മേജർ ഇഷ്യൂസ്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ ബ്രിംഗ്ബാങ് കൗൺസിൽ ഇറ്റ്സ് എ സെക്കൻഡ് ലാർജസ്റ്റ് കൗൺസിൽ ആൻഡ് ക്രൈം റേറ്റ്സിലും സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. സോ എന്നെ സംബന്ധിച്ചോളം യുനോ ഐ തോട്ട് ദേർ ആർ methods we can apply to reduce or make the community or avurte residents in kodula safety security provide ya pattum adinu vendiyana and the first I'll be earnestly fighting for that pinne enikku randamadayitte avurte council nu parayumbole ഇറ്റ് ഈസ് ജിയോഗ്രാഫിക്കലി ദ റൈറ്റ് ലൊക്കേഷൻ. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയുള്ളതിന് ഇൻവെസ്റ്റ്മെന്റ് അതെല്ലാം വളരെ കുറവാണ്. സോ എന്റെ എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഐ ബിലീവ് ഐ കെൻ ബ്രിങ് ഇൻ മോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു ബ്രിങ് ബാങ്ക്, ഐ കെൻ ബ്രിങ് ഇൻ മോർ ജോബ്സ് ഇൻ ടു ബ്രിങ് ബാങ്ക്, ആൻഡ് ഐ കെൻ ഓൾസോ പ്രൊവൈഡ് എ ലോട്ട് ഓഫ് ഗൈഡൻസ് ഇൻ ഇൻ മേക്കിംഗ് ബ്രിങ് ബാങ്ക് മച്ച് ബെറ്റർ കൗൺസിൽ.
കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഞാൻ പൊതുപ്രവർത്തന രംഗത്തും സാമൂഹ്യ രംഗത്തും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളെന്ന നിലയിലും ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ആ സ്പന്ദനം വളരെയധികം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനിവിടെ കമ്മ്യൂണിറ്റിയുടെ ഒരു പൾസ് നല്ല രീതിയിൽ മനസ്സിലാക്കിയ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയിൽ നിന്ന നിലയിൽ ചില എന്റെ മുന്നിൽ ചില മുൻഗണനകളുണ്ട്. എന്റെ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് തന്നെ ഗിവിംഗ് റെസിഡൻസ് എ വോയിസ് ഫോർ പ്രയോറിറ്റീസ് വി ഷെയർ എന്നുള്ളതാണ്. അപ്പൊ എന്റെ മുന്നിലുള്ള മുൻഗണനകൾ എന്ന് പറയുന്നത് ആദ്യമായി തന്നെ കമ്മ്യൂണിറ്റി സേഫ്റ്റിയാണ്. സുരക്ഷിതമായ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമേ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വാർഡ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയ്ക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം പ്രശ്നബാധിതമായ പ്രദേശങ്ങളിൽ വീടുകൾക്ക് വിലക്കുറവാണ്, അവിടെ ബിസിനസ്സുകൾ വളരെ താഴ്ന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തലത്തിൽ ഒരു ഒരു കൗൺസിൽ നിലവാരത്തിൽ കൗൺസിലിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ബേസിക് ഒരു കമ്മ്യൂണിറ്റി സ്ട്രക്ചറിൽ നിന്ന് നോക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ സേഫ്റ്റി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഘടകം. എന്റെ മുൻഗണന അതിന് തന്നെയായിരിക്കും.
പ്രചാരണ രംഗത്ത് സോഷ്യൽ മീഡിയ ഫ്ലെക്സുകൾ വോട്ടർമാരെ നേരിട്ട് സന്ദർശിച്ചുമെല്ലാമാണ് സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നത്. എല്ലാ സമൂഹത്തിൽ നിന്നുള്ളവരിലേക്കും എത്തിച്ചേരേണ്ടത് മത്സര രംഗത്ത് ആവശ്യമാണ്. കുടിയേറിപ്പാർക്കുന്നവർക്ക് സാംസ്കാരിക വൈവിധ്യങ്ങളുള്ള സാഹചര്യങ്ങളുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം കൂടിയാണ് ഇത്. ഓസ്ട്രേലിയൻ ജീവിത സാഹചര്യങ്ങളുമായി അടുത്തു പ്രവർത്തിക്കുവാനും കുടിയേറിപ്പാർക്കുന്നവർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരങ്ങൾ നൽകുവാനുമെല്ലാം പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നവർക്ക് സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം.